how God will illengil treat or answer when we are in the trouble, when we are in the agony. ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ക്രൈസിസുകളിൽ ദൈവം എങ്ങനെയാണ് നമ്മോട് ഇടപെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സം ക്രൈസിസ് ആർ ഗുഡ് ഫോർ അസ്, സം ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്. അപ്പോൾ ചില കഷ്ടങ്ങളിൽ നിന്ന് ഒഴിയാൻ ദൈവം പറയും, ചില കഷ്ടങ്ങൾ ആയിരിക്കുവാനും ദൈവം പറയും. പ്രൈസ് ദി ലോർഡ്. അതിനെ അക്സെപ്റ്റ് ചെയ്തോ, ചിലതിനെ റിജക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ദൈവത്തോട് ചോദിക്കുക. ഏതായാലും ഈ രണ്ട് പ്രതിസന്ധികളിലും ദൈവം നമുക്കൊരു ആൻസർ തരും. ആ ആൻസറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ സൺഡേ സ്കൂളിന് പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച നമ്മൾ യോഗങ്ങളിലും കൂട്ടങ്ങളിലും വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അനുഭവിക്കും, നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രാർത്ഥനയും നമ്മുടെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ദുഃഖിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എംപവറിങ് പവർ ദാസൻ്റെ മേൽ വന്ന് തന്നെ ശക്തീകരിച്ചു, തന്നെ ബലഹീനനായി, ഏക മകനേ ഉള്ളൂ, കാര്യങ്ങളെങ്ങനെ ചെയ്യണമെന്നായിരിക്കും സാബിൻ്റെ വിഷയം. തന്നെ അലട്ടി പല വിഷയങ്ങളുണ്ടായിരിക്കും. നമുക്ക് മാനസികമായിട്ട് താൻ അത് അത് ഈ മേ ബി ഹി റീകോൾ ഓൾ ദി പാസ്റ്റ് ഈവൻസ് ഓർ ദ അബൌട്ട് ദ പേരൻസ് ഓർ മാതർ. അദ്ദേഹത്തിനെ അറിയുള്ളൂ, ദൈവത്തിനെ അറിയുള്ളൂ. എന്നാൽ ദൈവം ആ സമയത്ത് അത് ശക്തിപ്പെടുത്തിയായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമുക്ക് വായിക്കാം രണ്ട് രാജാക്കന്മാർ, രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും ആദ്യം വായിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലിശയോട് കൂടെ ഗിൽഗാദിൽ നിന്ന് പുറപ്പെട്ട് ഏലിയാവ് ഏലിശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബെഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സംബഡി കാൻ റീഡ് ഇംഗ്ലീഷ് ഓൾസോ. നമുക്ക് ഒരു കാര്യം കാണിക്കാം, സെയിം തിങ് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസും പറഞ്ഞതായി കാണാം. ശിഷ്യന്മാരും പറഞ്ഞു, ഏലിശയെ നിൻ്റെ യജമാനെ എടുക്കാൻ പോവാ, നീ ഇവിടെ നീ ഞങ്ങളോട് താമസിക്ക. പുള്ളിക്കൊരു ആൻസറേ ഉള്ളൂ. എന്താ പുള്ളി എന്താ ആൻസർ പറഞ്ഞത്? പുള്ളിക്കൊരു എന്തോ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ജീവനാണ്, എന്നെ വിടുകയില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. As the Lord liveth and as my soul liveth, I will not leave thee and thy two went on. ഏലിയാവിൽ നിന്നും അനുഗ്രഹം കിട്ടിയിട്ടും ഏലിശായിക്ക് വിട്ടുമാറാൻ കഴിയാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുക. എന്തെങ്കിലും കൂടി കിട്ടുമെന്നുള്ളതാണ് പുള്ളിയുടെ അവസാനം. ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ കഴിഞ്ഞ ഇവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞപ്പോൾ അതിനെ ദൈവാത്മാവ് പറയാൻ ഏൽപ്പിച്ച ഒരു ഭാഗമാണ്. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 2:9-10 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് പ്രൈസ് ദി ലോർഡ്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, കൊടുക്കാനുള്ളത് മൊത്തം കൊടുത്തു ദൈവം. പക്ഷേ പുള്ളിക്ക് എന്നാ വേണം? ഡൗൾ മെഷർ പ്രാപിപ്പാൻ നീ ചോദിച്ചാൽ അതെന്തുവാ പ്രയാസമുള്ള? അത് കിട്ടാതെ ഈ പുള്ളിയൊട്ട് പോകത്തുമില്ല. ഞാൻ ഈ സഭയിൽ ഇങ്ങനെ പേരുകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളവടെ കുഞ്ഞുങ്ങളോടൊക്കെ. നമ്മുടെ ഐറീനൊരു ബാഗ് പൊക്കി കൊണ്ടുവരാന്നിരിക്കട്ടെ, ഇപ്പം കാണുന്നില്ല. അതിന് പൊക്കാൻ വയ്യാത്താണെങ്കിൽ വലിച്ചുകൊണ്ട് പോവാ. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പേരൻസ് വരുമ്പോളെ ലീവ് ഇറ്റ്, കൊച്ചു വിടുകയല്ല എന്തോ ചെയ്യുന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പിടിച്ചങ്ങ് മേടിക്കും. കാര്യം അതിന് വഹിക്കുവാൻ വയ്യാത്തൊരു ഭാരമാണത്. ഇവിടെ നമുക്കറിയാം എനിക്ക് ഇരട്ടി വേണം. അപ്പം ഏലിയാ പറഞ്ഞ് ഇവിടെ താമസിച്ചു, ഞാൻ പോകുന്ന കാണണ്ട. പക്ഷെ നമുക്കിത് നടന്നുകൊണ്ടൊരു കാര്യം മനസ്സിലായി, ഏലിയാവിനെ ചുഴലിക്കാറ്റ് അഗ്നിരഥങ്ങളൊക്കെ വന്നിട്ട് തന്നെ കൊണ്ടുവന്ന് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി, കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായി എഴുതി വെച്ചുകൊണ്ട്. ബട്ട് ദ റിയാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നീ നിൽക്കേണ്ട ഒരു സ്ഥാനത്ത് നിന്നെ ആക്കിയിട്ടാണ് ഒരു വേർപാട് ദൈവം വെച്ചത്. പ്രൈസിലാണ് ഈ മരണസമയത്ത് പോലും ചിലരെ ചില സമയത്ത് നിന്ന് മാറ്റിക്കളെ. നിങ്ങൾക്കറിയാം ചില കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മരിക്കുമ്പോൾ തന്നെ അത് കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാര്യം അവർക്കത് കണ്ടാൽ പിന്നെ പ്രശ്നങ്ങളാണ്, അത് കഴിഞ്ഞേ ഉള്ളൂ. എന്നാൽ മരണസമയത്ത് ആരെ ചിലരുണ്ട്, അവരായിരിക്കും അവിടെ നിൽക്കുന്നത്. പ്രൈസിലോ അവരെ അതിന് ഒക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാനൊക്കില്ല. പണ്ട് കർത്താവിൻ്റെ ഒരു ദാസനുണ്ടായിരുന്നു, പുള്ളി ലെബാനോനിൽ എങ്ങാണ്ട് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അസംബ്ലി സ്കൂളിൽ ഒരു വലിയ ആവശ്യം. അദ്ദേഹം എൻ്റെ വൈഫ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് അറിയുന്നത് തന്നെ, അടക്കവും കഴിഞ്ഞ് അറിയുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു, ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം അതേ ചോദ്യം ഇങ്ങനെ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ കേട്ടു, ഞാൻ ദൈവത്തോട് ഒരിക്കലും ചോദ്യം ചെയ്യില്ല, ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുമെന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും വരുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന സ്ഥലത്ത് നിൽക്കുവാൻ പറയുമ്പോൾ അവിടെ നിന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്താണെന്നുള്ളതായി നമ്മൾ താരതമ്യ പഠനം പഠിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് മനസ്സിലായത്, ഒരിക്കൽ ഒരു മെമ്മോറിയൽ സർവീസിന് എനിക്ക് അല്പസമയം തന്നു ന്യൂയോർക്കിൽ. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൽ കൂടുന്ന ഒരു സഹോദരനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഞാൻ പറയും, എനിക്ക് സമയം തരണം, അവിടെ ഇരിക്കുന്നവരെല്ലാം വലിയ വലിയ പാസ്റ്റേഴ്സ്, അവർക്കില്ലാത്ത ഒരു സമയം എനിക്കെന്തിനാണ് തരുന്നത്? പ്രത്യേകിച്ച് അല്ല, എൻ്റെ കൂടെ പാസ്റ്റർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാൻസാണ്, എനിക്ക് എൻ്റെ അപ്പൻ്റെ മരണത്തിൽ നിന്ന് പറയാനൊക്കില്ല, അതുകൊണ്ട് പാസ്റ്ററെ കൊണ്ടൊന്ന് 10 നല്ല കാര്യം പറയണമെന്ന്. ഒരു അപ്പച്ചൻ മരിച്ചുപോയി, 80 ഇയേഴ്സുണ്ട്. ആ മക്കൾക്കൊക്കെ വലിയ പ്രയാസത്തിലിരിക്കുക, എന്നാണെന്നറിയാമോ? നല്ല കെയർ കുറച്ചുകൂടെ കൊടുത്തില്ല എന്നുള്ള അവരുടെ വിഷയം, അവരങ്ങനെ ആകെ എല്ലാം കൂടെ വിഷമത്തിലിരിക്കുക. അന്നേരം ദൈവാത്മാവ് എനിക്ക് തന്ന ഈ വിഷയമാണ് പ്രൈസ് ലോർഡ്. ഞാൻ ധൈര്യം അവലംബിച്ച് ഞാൻ ഈ പ്രകാരം പറഞ്ഞു. അത് തന്നെ ഒന്ന് രണ്ട് ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. ഏലിയാവിനെ അഗ്നിമയമായ എന്ന രഥത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഏലിശയുടെ അന്ത്യം ഒന്ന് നോക്കിക്കേ. മരണക്കിടക്കയിലും പുള്ളി കൈ വെച്ച് പ്രാർത്ഥിക്കാൻ കിടക്കുക. ഇനി ഏലിയാവിൻ്റെ ശുശ്രൂഷ കഴിയുമ്പോൾ ആ ചാരിയോട്ട് ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. എന്നാൽ ഏലിശയുടെ ശവക്കുഴി, ഇല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ സെമിട്രി, ഇല്ലെങ്കിൽ എന്താ ഇപ്പോഴത്തെ ഗ്രേവ് സല്ലല്ലേ, സല്ലെന്നും തുറന്നു കിടക്കുക. ഒരു വലിയ ശക്തനായ ഇസ്രായേലിലെ പ്രവാചകന്റെ കല്ലറ തുറന്നു കിടക്കുന്നതിന് കാരണം എന്നാ? പിറ്റേ വർഷം ഒരു മനുഷ്യന്റെ അസ്ഥി അവിടെ കൊണ്ടിട്ട് അവൻ ജീവിച്ച ശേഷമാണ് അത് മൂടപ്പെടുന്നത്. അത് ഓപ്പണായിട്ട് കിടക്കുക. പ്രൈസ്, എന്നുവെച്ചാൽ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഒരാഴ്ഷ്കാലം കൊണ്ട് ചെയ്ത ശുശ്രൂഷ വേറൊരാൾ പറയുക, അതിൻ്റെ രണ്ടാഴ്ഷ്കാലം വേണം ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ. പ്രൈസിലോ, നമ്മുടെ ശുശ്രൂഷ എത്രയാണോ ദൈവം വെച്ചിരിക്കുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പരിപാടി ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രൈസിലോടെ സ്തോത്രം. അതിനപ്പുറത്താണെങ്കിൽ കഷ്ടതയാണ് ദൈവം വെച്ചിരിക്കുന്നത്, പിന്നെ എടുക്കാൻ വയ്യാത്ത ശുശ്രൂഷയാണ്. നിങ്ങൾ നോക്കിക്കോ, എനിക്ക് അധികം സമയമില്ലാത്ത കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് വായിക്കണം. ആ രാജ്യത്തിലെ രാജാവ് വന്നിട്ട് ദീനക്കടക്കയിൽ കിടക്കുന്ന ഏലിശയോട് പറയുക, ഇസ്രയേലിൻ്റെ തേരും തേരാളിയുമായുള്ളവരെ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു കിങ് വന്ന് പറയുകയാണ്, ദ മാസ്റ്റർ, നീ ഒരു ദൈവപൈതലാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറൊരാൾ പറയും, അത് ചെയ്തു കയറണം. പ്രൈസ് ലോർഡ്. ഇദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലും കടന്ന് ശുശ്രൂഷിക്കണം ഇദ്ദേഹത്തിന്. പ്രൈസ് ലോർഡ്. ദൈവം എല്ലാത്തിനും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞ്, നിങ്ങൾ അല്പം വേറിട്ട് പോയി വിശ്രമിച്ചോളൂ. ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ട ദൈവം നമ്മുടെ ബസ്സിലിരുന്ന് ഉറങ്ങുന്ന പോലെ വള്ളത്തിൽ കിടന്നുറങ്ങി. വിശന്നപ്പം യേശു ഒരത്തിയിലെ ഫലമേലും ഭുജിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹിച്ചു. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രമാ ദൈവത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള തരുവാൻ കഴിയും. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ, ഞാൻ പറയട്ടെ, ഒരു ദൈവദാസൻ എന്ന് ഞങ്ങൾ പറയുന്നതിന് ക്ഷമിക്കണം, നിങ്ങൾ ഇനി എത്രമാത്രം കഷ്ടപ്പെട്ടാലും, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടില്ലെങ്കിലും, ആ നോർമലായിട്ടുള്ള കഷ്ടപ്പാടും എല്ലാം കൂടെ ഈക്വലായിട്ട് നോക്കിക്കുക, ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ഒരുപോലൊക്കെ വരുള്ളൂ. പ്രൈസ്, അതാ ദൈവത്തിൻ്റെ പരിപാടി. പ്രൈസ്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ആ ശുശ്രൂഷ ഏറ്റെടുക്കുക. പ്രൈസിലോ, ചിലപ്പോൾ ഞാനൊക്കെ ചിന്തിച്ച് അന്ന് ഞാൻ പറഞ്ഞു, ന്യൂയോർക്കിൽ വെച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു അവസാനം, അന്നൊക്കെ കുറച്ചുകൂടെ ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ കയറി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ അപ്പച്ചൻ 80 വയസ്സിലെ കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റപ്പെട്ടു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഈ 4-5 ആമക്കളുള്ള അപ്പച്ചൻ നേഴ്സിംഗ് ഹോമിൽ കിടന്നതിനെ രാവിലെയും വൈകിട്ടും മക്കൾ വന്ന് അവിടെ കിടന്നുകൊണ്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ എന്നെ ആരും ഉപദ്രവിച്ചില്ല. ഇറങ്ങി വന്നപ്പോൾ എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ആ ബോധം വന്നെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരാൾ പ്രൈസിലു ഹാലലുയ സ്തോത്രം ഹാലലുയ. ദൈവം ചിലതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെയായിരിക്കും. അവരുടെ കൂട്ടം നമ്മളാകാനൊക്കെ ഇല്ല. അവിടുത്തെ ഭാര്യയുടെ കൂട്ടം നമ്മുടെ ഭാര്യയായ വല്ല കാര്യമൊക്കെ ഇല്ല. അവിടുത്തെ അച്ഛനോട് ഇവിടുത്തെ അച്ഛനായാലും ഒക്കെ ഇല്ല. പ്രൈസിലെ, ദൈവം നമ്മെ അറിഞ്ഞുകൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം. പ്രൈസിലോ. എന്നാൽ ഇവിടെ ദൈവം പറഞ്ഞ് നമുക്കറിയാം, ഏലിശയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, ഏലിശയോടും ശിഷ്യന്മാർ ആദ്യം ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ താമസിക്ക. പിന്നെ തൻ്റെ ശിഷ്യഗണങ്ങൾ പറഞ്ഞു, നിൻ്റെ യജമാനെ എടുക്കാൻ സമയമായി, പീസ്ഫുള്ളി അദ്ദേഹം പോകട്ടെ. പോവുകയില്ല. പിന്നെ കൊണ്ടുവന്ന് എന്താ ചെയ്യുന്നതെന്നറിയാമോ, യോർദാൻ്റെ അക്കരെ കടന്നിട്ട് പിന്നെ ഇക്കരെ കടക്കാൻ ഒരു പാടുപുള്ളി പെടുക, ഒരു വലിയ പുതപ്പെടുത്തുകൊണ്ട് വന്ന് അടിക്കുക. പക്ഷെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം പെർമിറ്റ് ചെയ്തതാണോ? ഇതല്ല, ഇതൊരു പെർമിഷൻ ഇവിടെ ഇല്ലായിരുന്നു, പെർഫെക്റ്റ് ഇല്ലായിരുന്നു, പെർമസീവ് ഇല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. ചിലപ്പോൾ അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചതായിരിക്കാം. ഇനി നമുക്കടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലൂസ് തടവുകാരനായിട്ട് കപ്പൽ യാത്ര ചെയ്യുന്ന ഒരു ചരിത്രമാണ് പറയാൻ പോകുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അത് ദൈവത്തിൽ നിന്നുള്ള ദൂത, പക്ഷേ പൗലോസ് ആയിരിക്കുന്ന അവസ്ഥ നോക്കിയേ. 20-ഉം 21-ഉം വായിച്ചേ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇവർ പൗലോസ് ആയിരിക്കുന്ന പട്ടിണി, എല്ലാ ഹോപ്പും പോയി, കഷ്ടം നഷ്ടം ഇതെല്ലാം ഇരിക്കുമ്പോഴാണ് ദൈവദൂത് കിട്ടുന്നത്. എന്തുവാ ഈ ഷിപ്പിലുള്ളതെല്ലാം തരുവാന്നുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിൽ ഇല്ലെങ്കിൽ ഞാൻ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൽക്കാൻ വയ്യാത്ത പ്രശ്നമാണ്. കാറ്റിലിങ്ങനെ ആടി ഉലയുക ഈ ഷിപ്പ്, കാല് പിടിച്ച് നിൽക്കാൻ വയ്യാഞ്ഞിട്ട് എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കുക. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ആസ്ട്രോലാൻഡിൽ പോയിട്ടൊന്ന് കയറി, ഇല്ലെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റ് സിറ്റിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ എന്താ പറയുക, സൈക്ലോൺ എന്നൊക്കെ പറയുന്ന സാധനം. അവൻ ആദ്യം ഇങ്ങനെ ഇരിക്കും, കയറിയിട്ട് അവൻ താഴോട്ടും മേളോട്ടും. ഇത് തന്നെയാണ് പൗലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് എൻ്റർടൈൻമെൻറ്റ് സിറ്റിയിലല്ലെന്നേ ഉള്ളൂ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, കണ്ണും കാണുന്നില്ല, പട്ടിണി ഇങ്ങനെ കിടന്ന് ആടുക. അതിൻ്റെ ഇടയിൽ ഉപദേശിച്ച് ഇന്ന് പ്രസംഗിക്കുക, ഞാൻ സേവിച്ച് വരുന്നയ്യോ ഞാൻ. അപ്പോൾ ആരാണ്ട് വിചാരിച്ചു ഇവന് പ്രാന്ത, പ്രൈസിലും സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് എല്ലാവരും ചിന്തിച്ചു കാണും. അതുകൊണ്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കുക, എല്ലാവരും അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ ഉപദേശിക്ക് പ്രസംഗിക്കുക. ഈ ഏത് കഷ്ടം വന്നു കഴിഞ്ഞാലും എൻ്റെ കോസിലെ പാസ്റ്റർമാരെ കയറ്റിവിട്ട് അവരും പ്രസംഗിച്ചോളും, പ്രൈസിലും. ഇപ്പം മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വരെ ഈ ഒലച്ചിലൊക്കെ മാറുന്ന ഒരു ദിവസം ഉണ്ട്, പ്രൈസിലോ. പക്ഷെ പിടിച്ച് നിൽക്കുക എന്നിടത്തോളം പിടിച്ച് ചെയ്തു, ഒരു തടിക്കഷ്ണം ദൈവം നമുക്ക് തരും. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും നമുക്കെന്തോ ഉണ്ട്, ഒരു തടിക്കഷ്ണമുണ്ട്. ഏത് തടിയാച്ചാ? കാൽവരി ക്രൂശ. അതേ നമുക്ക് പിടിക്കാം. ആ മരക്കഷ്ണം നമുക്കവിടെയുണ്ട്, പ്രൈസിലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പൗലോസ് കിടന്നിങ്ങനെ പട്ടിണിയും കിടന്നു, ഒന്നാതെ പുള്ളിക്ക് അടിയും കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. അതിനിടെ ദൂത് കിട്ടി, അല്ല വേണറ്റ ദൂത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ തോന്നി. അതെന്ന് പറഞ്ഞിട്ടേ വെക്കുള്ളൂ, പട്ടിണിയാണെങ്കിലും അതല്ല ഇതെന്ന് പറയണം, അതാ സന്തോഷം. ഇതെങ്ങനെയാണ് പറയുന്നത്? ഞാനൊരു ദിവസം ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇതെന്നെ കൊണ്ട് പറയാനൊക്കെ ഇല്ല. വിഷമത്തിലിരിക്കുന്ന, ദുഃഖത്തിലിരിക്കുന്ന, പട്ടിണിയിലിരിക്കുന്ന, കഷ്ടത്തിലിരിക്കുന്ന, ജീവിതത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, ദൈവം പിടിപ്പിക്കാൻ പോവാന്ന്. ഒരു മര്യാദ വേണ്ടേ കർത്താവേ? ഞാനെങ്ങനെ കർത്താവിനോടൊക്കെ പറയും? കർത്താവ് പറഞ്ഞ, കുഞ്ഞേ ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഏലിച്ചയുടെ ജീവിതത്തിലെ വിഷയം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിച്ചയ്ക്ക് ചെയ്യാവുന്ന അനുഗ്രഹമെല്ലാം കിട്ടി. താന് ദൈവം അദ്ദേഹത്തെ കണ്ടു, 12 പേരുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചു, അനുഗ്രഹം കൊടുത്തു. പിന്നെ ഏലിയാവിൻ്റെ പുറകെ പോകണ്ട, ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് പോയാൽ മതി. ഏലിയാവിൻ്റെ പുതപ്പ് വെച്ചു അല്ല, അഭിഷേകം വെച്ച് ചെയ്തേച്ചാലേ മതി, പ്രൈസിലോ. എന്നാൽ പുള്ളിക്ക് ഏലിയാവിനെക്കാട്ടിലും ഡബിളായിട്ട് വേണം, കുഴപ്പമില്ല. പക്ഷെ ആ ഡബിൾ തന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അവസാനം ഇതുപോലെ ശുശ്രൂഷ തീരാതെ മരണശേഷം അസ്ഥികളെ കൊണ്ട് പോലും ഒരു ശുശ്രൂഷ ദൈവത്തിന് ചെയ്യേണ്ടിയിരിക്കുന്നു, പ്രൈസിലോ. അങ്ങനെ ഉള്ളവല്ലോ ആയിരുന്നു ഇക്കാലത്തായിരുന്നു, ഈ അസ്ഥി എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് ആ ഒന്നേ നടന്നുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ വിശുദ്ധന്മാരുടെ അസ്ഥികളെല്ലാം കൂടെ പെറുക്കി കൂട്ടിയേനും, പാസ്റ്റർമാരും വേണമെങ്കിൽ കൂട്ടി ഇക്കാലത്ത് വിറ്റ് കാശ് മേടിച്ചേനും, ഈസി ആയിട്ട് പ്രാർത്ഥിക്കുക. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ആ ഒരു പ്രത്യേക സംഭവം മാത്രമേ നടന്നുള്ളല്ലോ കർത്താവ്, സ്തോത്രം. ഇല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാവരുടെയും ബാങ്കിൻ്റെ അതൊരു അസ്ഥി കഷ്ണം കണ്ടേനെ, പ്രൈസ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അവിടെ അസ്ഥി കഷ്ണമാണെങ്കിൽ ഇവിടെ പല കഷ്ണമാണ് ഇവിടെ വരുന്നത് പുതിയ നിയമത്തിൽ, പ്രൈസ്. അതും പൗലോസ് എടുത്ത് വെച്ചിട്ടില്ല, അത് കാൽവറിക്ക്, പ്രൈസിലോ, സ്തോത്രം. ദർശനമായിരിക്കുന്നു, പ്രൈസിലോ. നമുക്കിനി ഇവിടെ ചിന്തിക്കാം. ഈ സംഭവം വന്നപ്പോൾ ഞാനും ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? കർത്താവിനങ്ങ് കാറ്റ് അടങ്ങുന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ ആയിരുന്നേ ഞാൻ ഈ 14 ദിവസമായിട്ട് ഇവിടെ പാസിങ്ങിനൊന്നും ഇരിക്കുകയില്ലായിരുന്നു. അന്ന് വല്ലതും കഴിക്കാനൊക്കെ അമേരിക്ക കഴിക്കാനും കുടിക്കാനൊക്കെ ഇഷ്ടം പോലെ ചെല്ലുന്ന വിശ്വാസികളൊക്കെ അവിടെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് തരും. അതൊക്കെ മേടിച്ച് പാസ്റ്റർ വണ്ണം വെച്ചൊക്കെ ഇരുന്നാൽ ഇങ്ങനെ പാൻറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കയറ്റിട്ടുണ്ട് വരികയാണ്. പ്രൈസനോ അങ്ങനെ സന്തോഷിക്കുക. അപ്പം പറയും ഇങ്ങനെ സന്തോഷിച്ച് നീ അങ്ങനെ പോകണ്ട, നീ ഇരുന്നേ വെക്കൂ. കാര്യം നമ്മുടെ മനസ്സ് ദൈവത്തിനറിയാം. എന്നാലേ വേദോസം ശരിക്കും വായിക്കൂ, എന്നാലേ മെസ്സേജ് കിട്ടൂ, എന്നാലേ ദൂത് കിട്ടൂ. പൗലോസിന് പറയുന്നിട ഇതേ മുഴുവൻ കള്ളന്മാരായിരിക്കുന്നത്, തടവുകാരെയും കൊണ്ടാണ് പോകുന്നത്. ഇന്നത്തെക്കുറിച്ച് ഇമെയിലോ അതുപോലെയുള്ള കുറ്റപത്ര അങ്ങനെ അയക്കുന്ന സംവിധാനങ്ങളല്ലോ, കുറ്റപത്രങ്ങൾ എഴുതി ഇവരുടെ കൈ കൊടുത്താൽ ഇവരുടെ ചങ്ങലയും കാണും. എന്തു കാണും? കുറ്റപത്രം. അങ്ങനെ റോമാക്കാർ എന്നാ ഒരു ഒരു പറഞ്ഞു ഇങ്ങനെ കുറ്റ ചങ്ങലയും കാണും അവരുടെ കയ്യിൽ. എന്തുണ്ട്? ആ എഴുത്ത്, കൈയെഴുത്തുകൾ മാറ്റി എന്നൊക്കെ പൗലോസ് എഴുതുന്നത് അതുകൊണ്ടാണ്. കൈ എഴുതി വെച്ചേക്കാം ഇവൻ മതപരമായ കുറ്റത്തിന് ഇവൻ കുറ്റക്കാരൻ പൗലോസ്, മറ്റവൻ കൊല ചെയ്തതിന് കുറ്റക്കാരൻ, ഇവരെല്ലാം കൂടെ കള്ളന്മാരെയും കൊണ്ട് പോകുന്ന ഒരു കപ്പലായത്. ദൈവം പറഞ്ഞു കള്ളന്മാരെല്ലാം നിങ്ങൾക്ക് തരാൻ പോകാമെന്ന് പറഞ്ഞു. ഈ കള്ളന്മാരുടെ എല്ലാ കള്ളവും ഈ എഴുത്തും ഈ കടലിൽ ദൈവത്തിന് താത്തയിലേ ഒക്കുകയുള്ളൂ. ഈ കടലിലോട്ട് ദൈവം താത്തു, പൗലോസിന് വെച്ച് എതിരായിട്ട് വെച്ചതും ദൈവം അങ്ങ് താത്തു കൊടുത്തു. ചില കപ്പൽ തകർക്കും നമ്മളുടെ ഇച്ചിരി ഈഗോ ഒക്കെ പോകണമെങ്കിൽ. പിന്നെ നമ്മൾ ആശ്രയിക്കുന്നതുണ്ടല്ലോ, ഇപ്പം ഒന്നുമില്ല, ചരക്കുമില്ല, പണവുമില്ല, ഡോളറുമില്ല, ഒന്നുമില്ല, എല്ലാം ഉണ്ടെന്നായിരുന്നു. എടാ യാത്ര തിരിച്ചപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം എന്തു ചെയ്യേ? ഇപ്പോൾ ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു തടി കഷ്ണം ഉണ്ട് പിടിച്ചോളാം പറഞ്ഞു. കാൽവരി ക്രൂജ പിടിക്കുന്ന അവസരമൊക്കെ തരുമേ പ്രൈസിലോട്ട്. എല്ലാം ഇല്ലേ കർത്താവ്, ഇത് മാത്രമേ ഉള്ളെന്ന് പറയും പ്രൈസിലോട്ട്. അതെല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും വരും പ്രൈസിലോട്. നമ്മൾ വിചാരിക്കും നമുക്ക് മനസ്സിൻ്റെ ഇടമുണ്ട്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. ഒരു ചെറിയ മനപ്രയാസത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല, അന്നേരം കയറി നിൽക്കാൻ സാധിക്കും. കർത്താവേ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ചില ഭക്തന്മാരുടെ കാര്യങ്ങളൊക്കെ ഏറ്റു പറയാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഐ ബി സിയിലെ ഒരു നല്ല ശക്തനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ഏത് രാത്രിയിലും കയറ്റിവിട്ട് കഴിഞ്ഞാൽ മനോഹരമാകുന്ന വചനം നല്ല തിട്ടമുണ്ട്. പക്ഷെ താൻ കഷ്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ നിനക്ക് ആയിരം ആയിരം പേരുണ്ട്, ദൂതന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, പക്ഷേ എനിക്ക് നീ മാത്രമേ ഉള്ളെന്ന് അറിയണം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള അവസരത്തിൽ കൂടെ നമ്മെ കൊണ്ടുവിടും. പ്രൈസ് ലോർഡ്. ഇപ്പം ഒന്നും പറയാനില്ല, കർത്താവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു നിനക്ക് വേണ്ടി ഒരു പലയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ദൈവം പറയുന്നത് നിന്നെ ഇതിൻ്റെ അകത്തൂടെ കടത്തിവിടുമ്പോൾ നിനക്കെതിരായിട്ട് എഴുതിക്കൊണ്ട് കയറിയിരിക്കുന്ന റോമൻ ഗവൺമെൻറ്റിൻ്റെ അധികാരപത്രങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടവൻ കുറ്റക്കാരൻ, മതപരമാകുന്ന കുറ്റത്തിന്, സുവിശേഷപരമായ കുറ്റത്തിന് നീ കുറ്റക്കാരൻ. ഇതിനെ നിന്നെ ആഴിക്കടലിൽ താത്തിട്ട് ഈയരെല്ലാം കൂടെ വരിക. ഇപ്പം വന്ന് മാൾട്ടാ ദ്വീപിൽ വന്നിരിക്കുക എല്ലാവരും കൂടെ, അല്ലേ? കള്ളന്മാരെല്ലാം കൂടെ ആയിരുന്നു. ഈ പെന്തക്കോസ്ത് ദൈവകൃപ പോയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചു, അടിയും ബഹളം എന്നാ നടക്കുന്നറിയാം നമ്മുടെ കമ്മിറ്റിയും കാര്യം. കൃപ പോയാൽ പഴയതെങ്കിൽ വെളിപ്പെട്ട് വരും. ഈ കപ്പൽ തകരുന്നിടം വരെ ഇവരാരായിരുന്നു? തടവുകാർ. ആന്നോ ആർക്കെല്ലാം സംശയമുണ്ടോ? ഇല്ല, ഇവർ തടവുകാരാണ്. ദാറ്റ് മീൻസ് ദ പ്രിസണേഴ്സ്, ദ പ്രിസണേഴ്സ് നൗ ചേഞ്ച്. അവരെ ഇവർ കലാമിറ്റിയിൽ അല്ലെങ്കിൽ ആഗണിയിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വന്നെന്നറിയാമോ? റെഫ്യൂജീസായിട്ട് വന്ന് സാബു രാവിലെ പ്രസംഗിച്ച പോലെ ഈ കള്ളന്മാരെ എല്ലാം കൂടി ഇപ്പോൾ എന്താക്കി? അവർക്ക് പോകാനൊന്നുമില്ല, അവർക്ക് നഷ്ടപ്പെട്ട കുറ്റപത്രങ്ങൾ അത് നന്നായി പോയി, റെക്കോർഡെല്ലാം പോകും നന്നായി പോയി, നമ്മുടെ റെക്കോർഡൊക്കെ പോകും നന്നായി പോയി. ദൈവകൃപയിൽ വന്നുകൊണ്ട് പല റെക്കോർഡുകളും എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവം എടുത്ത് കളഞ്ഞു. പ്രൈസിലോ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി ആ പഴയ റെക്കോർഡൊന്നും പറയരുത്, എത്ര കുപ്പി കുടിക്കുന്നതായിരുന്നെന്നും എത്ര പായ്ക്കറ്റാണെന്നും പറഞ്ഞേക്കല്ലേ. അതൊക്കെ ദൈവം താത്ത് കളഞ്ഞതാണ്. ആഴക്കടലില്ലേ, അത് വെളിപ്പെടുത്താൻ കൊള്ളുമോ? അത് 27-ന് മുമ്പിൽ കൊണ്ടുവരാനൊക്കെ ഇല്ല. അതാണ് ദൈവം ചെയ്തത്. പ്രൈസിലാണ്. ഇപ്പം മാൾട്ട വന്നിരിക്കുക. പിന്നെ ഇപ്പം എന്തെന്നറിയാമോ? ഒരാളുണ്ട് പൗലോസ് ഉപദേശി പ്രസംഗിച്ചാലും സൗഖ്യം വരുത്തിയാലും ചോറ് കിട്ടും. പ്രൈസിലാണ്. ഇപ്പം സുവിശേഷത്തിൻ്റെ പേരിലുള്ള ചോറ് കഴിച്ചുകൊണ്ട് നടക്കുക. ആ ദ്വീപിൽ അനേകർക്ക് സൗഖ്യം വന്നതുകൊണ്ടും അനുഗ്രഹം വന്നതുകൊണ്ടുമാണ്, ബ്ലെസ്സിങ് ഉണ്ടായതുകൊണ്ടുമാണ്. എന്താണെന്നറിയാമോ? പ്രൈസിലാണ് പൗലോസിന് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുത്തത്. പക്ഷേ പൗലോസിൻ്റെ കഷ്ടം അതുകൊണ്ടൊന്നും തീർന്നില്ല. തീർന്നോ? എന്താ പിന്നെ എന്തോ പറ്റി പൗലോസിന്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നിങ്ങളത് വായിച്ചിട്ടില്ലായിരിക്കും അല്ലേ? പ്രൈസ് എന്നാൽ അവരാദ്യം വന്ന് കഴിഞ്ഞപ്പോൾ എന്തെയ്യെന്നറിയാമോ, തീയൊക്കെ ഇട്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് പൗലോസിന് വീണ്ടും പിന്നെയും കുടയണം. ഉപദേശിമാർക്ക് ഇടയ്ക്ക് കുടഞ്ഞുകൊണ്ടിരുന്നല്ലേ ഒക്കെയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കുക കയ്യിലേ, കൈ തൂങ്ങനെയല്ല. പ്രൈസിഡോ എല്ലാത്തിനെ കുടഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൈസിഡോ. ഈ ജന്തുവിന് എന്ത് ചെയ്തു? അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ദേവനാന്ന് പറഞ്ഞു. ശിശൂഷ വെളിപ്പെട്ട വല്ലോ വല്ലോ പ്രയോജനമുള്ളൂ, ഇല്ലെങ്കിൽ എന്താ പറയുക, കൊള്ളരാത്ത പുള്ളിയാന്ന് പറയും. ശിശൂഷ വെളിപ്പെട്ട കൊള്ളുമെന്ന് പറയും പ്രൈസിഡോ. ആദ്യം പറഞ്ഞു ഇയാളൊരു കൊലപാതകം തന്നെയാണ്. പുള്ളി കൊലപാതകം ചെയ്തിട്ടില്ല, കൊലപാതകർ ചെയ്തവർ പലരും കൂടെ കാണുമായിരിക്കാം പുള്ളിയുടെ കൂടെ. പുള്ളി സുവിശേഷം സംബന്ധിച്ചുള്ള കുറ്റം അല്ല, പുള്ളി കൊലപാതകനല്ലേ, പുള്ളി കൊലപാതകൻ കൂടെ നിഷ്ഠൂരനായിരുന്നു. അനേക ക്രിസ്ത്യാനികളെ കൊന്ന പാട്ട് ചെയ്യും പുള്ളി. ഈ ചിലതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതേ പൗലോസിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ ചിലർ പറഞ്ഞു ഞാനൊരു പൗലോസ് ആകണം, എനിക്ക് വേണ്ട. കാര്യം പുള്ളി ഒരുപാട് പേരെ കൊന്നിട്ടുള്ള പാർട്ടിയാണ്. ഇവിടെ വെളിപ്പെട്ട് വന്നു, ഇവിടെ അണലികടയിലാണ് വെളിപ്പെട്ട് വരുന്നത്. ഈ കുടച്ചിലായിരിക്കും വിചാരിച്ചോണം, ഏ നീ പണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഇവിടെയാണ് കുടയേണ്ടത്. പ്രൈസിലോ ആ ദ്വീപിലുള്ളവർ പറഞ്ഞു, അവരെന്നെ പ്രവചന ശിശൂഷയുള്ളവരായിരുന്നു, അവരായിരുന്നു ഈ മനുഷ്യൻ എന്തവാ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ. പ്രൈസിലോ ശരിയാണ്, ഒരു കൊലപാതകൻ തന്നെയായിരുന്നു ഒരു കാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത്. എന്നാൽ ഇന്ന് ഞാൻ കൊലപാതകനല്ല. ഹല്ലേലൂയ. കൊലപാതകന്മാരെ കടിക്കുന്ന ആ ദുഷ്ട ജന്തുവിനെ എന്ത് ചെയ്യുന്നറിയാമോ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് കുടഞ്ഞു കളയാൻ സാധിക്കും. പ്രൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രൈസ്, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ, താഴെന്ന് വായിച്ച് 28:9-10 chapter 29:9-10 കടലിൽ പോയത് കുറേ പോയതെങ്കിലും ഇപ്പം എന്തുണ്ട്, നിങ്ങളെ ആയിരിക്കാണ്ട് അല്പം ഏതാണ്ട് തന്നു, നമ്മളിവിടെ കൊടുക്കുന്ന പോലെ അല്പമാണെന്ന് തന്നു. എത്ര നാൾ ഈ റോമിൽ, അന്നത്തെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ റോമും, സ്പിരിച്വൽ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ ജെറൂസലേം ആയിരുന്നു. അപ്പം അവിടെ പുള്ളി എത്ര നാളാണെന്നറിയാമോ, സുഖമായിട്ട് എത്ര നാളാണെന്നറിയാമോ, 2.5 സംവത്സരം വാടക കൊടുക്കുവാനും ബൈബിൾ സ്കൂൾ നടത്താനുള്ള കാശ് വേണ്ട പുള്ളി കയറിയത്. അത് സംശയം വല്ലതും ഉണ്ടോ? 28:29 വായിച്ചേ, 29:30. ഞാൻ ഒരു കാര്യം പറയട്ടെ, റോമിൽ വെച്ച് പല ലേഖനങ്ങളും എഴുതുവാനിടയായിത്തീർന്നു. അവിടെ ഇരിക്കുമ്പോൾ ആഹാരത്തിനുള്ളതും എല്ലാം ഇവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടാ. ആ ഇവിടെയാ കർത്താവിൻ്റെ പണി. എറിച്ചലേമിലെ കാശ് കൊണ്ടൊന്നും അല്ല അവിടെ ശിശൂഷ വില, മാൾട്ടയിലെ ഈ ദ്വീപിലെ കാശ് കൊണ്ടാ പല ലേഖനങ്ങളും നമുക്ക് കിട്ടിയത്. പ്രൈസിലോ അപ്പോസോന് അപ്പോസോൻ കാപ്പി പിടിച്ചത് എങ്ങനെയാണ്, ഇപ്പം മനസ്സിലായോ? ആ ഏത് സൗരന്മാരുടെ കാശ് കൊണ്ടാ? മാൾട്ടയിലെ സൗരന്മാരും അവിടെ കാണും സ്വർഗത്തിൽ. എന്നിട്ട് ഇവരല്ല ഈ ഈ പാർട്ടികൾ, ഈ ദ്വീപിൽ സംസ്കാരമില്ലാത്ത പാർട്ടികൾ വന്നെന്നുള്ളത്. ഗൾഫിലെ സഹോദരന്മാർ നാടല്ലേ അവിടെ പണിയുന്നത്, അമേരിക്കയിലെ സഹോദരന്മാർ മാത്രമല്ല, ലോകത്തിലെ പലരും ചെയ്തതൊക്കെ വെളിപ്പെട്ട് വരുന്ന ദിവസമുണ്ട്. വേദവസം വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 2.5 വർഷം പുള്ളി അവിടെ വായിച്ചു. വലിയ 2.5 വർഷം അന്നത്തെ ന്യൂയോർക്ക് പോലെയുള്ള, അന്നത്തെ ന്യൂഡൽഹി പോലുള്ള സ്ഥലത്തെ സുവിശേഷ വില ചെയ്യാൻ അപ്പോസ്തലനായ പൗലോസിനെ കൊടുത്ത സപ്പോർട്ട്, മെലിത്ത എന്ന് പറയുന്ന മാൾട്ടയിലെ പൈസ കൊണ്ടാണ്. ഇപ്പം മനസ്സിലായോ? ഇതാ ദൈവത്തിൻ്റെ കളി. പ്രൈസിലോ. എന്നിട്ട് മാത്രമല്ല, ഈ ഇത്രയും പേര് ഇവിടെ കിട്ടാനുള്ള കാര്യം എന്നാ, ഈ കൊലപാതകന്മാരെയും ഈ ദുഷിച്ചവരെയും എല്ലാം കയറ്റിക്കൊണ്ടാണ് പൗലോസ് അങ്ങോട്ട് പോയത്. അവരുടെ എല്ലാം കുറ്റപത്രങ്ങൾ പോയി അവരെ എല്ലാം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഈ മെലിത്ത ദ്വീപി വെച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ കപ്പലിലുണ്ടായിരുന്ന സകല എണ്ണവും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കേണ്ടേ? പ്രൈസിൽ. അപ്പോൾ ഇവിടുത്തെ ക്രൈസിസ് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പൂർണ്ണമാകുന്ന അനുവാദത്തോടു കൂടിയായിരുന്നു. ആ കഷ്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ പൗലോസിനുണ്ടായത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ ലൂക്കോസിന് എഴുതുവാൻ തക്കവണ്ണം 27-28 അധ്യായങ്ങളെ അവസാനിപ്പിക്കുന്ന ചരിത്രം എഴുതുവാൻ തക്കമുള്ള കഷ്ടതയായിരുന്നു. പ്രൈസിൽ. നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രൈസ് ലോർഡ്. ചില ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകാതെ ഒഴിഞ്ഞു പോകാൻ ദൈവം പറയുന്നത് അത് നമുക്ക് ഭാരമായി തീരുമെന്നുള്ളതാണ് പ്രൈസ് ലോർഡ്. അപ്പോൾ ഒഴിഞ്ഞു പോകേണ്ടതൊക്കെ ഒഴിഞ്ഞു പോകട്ടെ, കടന്നു പോകേണ്ടതൊക്കെ കടന്നു പോകാൻ തക്കവണ്ണം കൃപ നൽകട്ടെ. ഈ രണ്ട് കഷ്ടങ്ങളിലും കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഏലീശയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത് ഇരട്ടി ശക്തി കൊടുത്തെങ്കിൽ തൻ്റെ മരണാനന്തരം തൻ്റെ അസ്ഥികൾ കൊണ്ടുപോലും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഹാലലുയ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. എന്നാൽ നമുക്കറിയാം പൗലോസ് കഷ്ടത്തിൽ കൂടെ കടന്നു പോയെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നും ബർബർമാരുടെ ആശം മേടിച്ചും മെലിത്ത ദ്വീപിൽ കൊണ്ടെത്തിച്ചതും ആ ദ്വീപിലേക്ക് പോകേണ്ടി വന്നതും അപ്പോസ്തല പ്രവൃത്തിയിലെ 27-28 അധ്യായത്തിന് വേണ്ടിയിട്ടാണ് പ്രൈസ് ലോർഡ്. സ്നേഹിതരെ, നാം ദൈവമക്കളാണ് പ്രൈസ് ലോർഡ്. പലപ്പോഴും കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ കാണുന്നൊരു കണ്ണുണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹാലലുയ. ആ കഷ്ടതയുടെ അകത്ത് വെച്ചിരിക്കുന്ന അനുഗ്രഹവും ഏറെയാണ്. പ്രൈസ് ലോർഡ്, ഹാലലുയ. ഹാലലുയ. ഏലീശ കഷ്ടത്തിലൂടെ കടന്നുപോയി, അത് സ്വയമായി ഏറ്റെടുത്തു. എന്നാൽ മരണശയ്യയിൽ പോലും തൻ്റെ ശുശ്രൂഷ ചെയ്തു തീർക്കുവാൻ തന്നെ കഴിഞ്ഞില്ലെങ്കിലും മരണാനന്തരം പോലും ദൈവം വാഗ്ദത്തം ചെയ്തത് ഏലീശയ്ക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പ്രൈസ് ലോർഡ്, ഹാലലുയ. എന്നാൽ അപ്പോസ്തലനായ പൗലുസോ ഏറിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും തൻ്റെ കഷ്ടത സുവിശേഷത്തിനൊരു മുതൽക്കൂട്ടായി തീർന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും എല്ലാം, ഹാലലുയ, നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്, അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കഷ്ടങ്ങളിലും പതറാതെ മുൻപോട്ട് പോവാൻ ദൈവമായ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് സഹായിക്കട്ടെ. കൃപ കൂടിയിരിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം.